2020 മെയ് 23 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ 9-ാം പേജിൽ നിന്ന് ഇന്ത്യ തളരും, GDP വളർച്ച നെഗറ്റീവിലേക്കെന്ന് റിസർവ് ബാങ്ക് കൊച്ചി. ആഗോള സമ്പദ്സ്ഥിതിയുടെയും കോവിഡ് ആഘാതത്തിന്റെയും പശ്ചാത്തലത്തിൽ നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP വളർച്ച നെഗറ്റീവിലേക്ക് ഇടിയുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. 2018-19 ഇന്ത്യ വളർന്നത് 6.1%. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല. പ്രതീക്ഷിക്കുന്ന വളർച്ച 5% താഴെ. ഈ സ്ഥിതിയിൽ നിന്നാണ് നടപ്പുവർഷം വളർച്ച നെഗറ്റീവ് തലത്തിലേക്ക് തകരുക. കോവിഡ് ഭീതി കുറഞ്ഞാൽ നടപ്പുവർഷത്തെ 2-ാം പകുതിയിൽ വളർച്ച മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ആഗോള സമ്പദ്സ്ഥിതി കടുത്ത മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു. ആഗോള മാനുഫാക്ചറിംഗ് ഇടപാടുകൾ 11 വർഷത്തെ താഴ്ചയിലാണ്. വ്യാപാര ഇടപാടുകൾ ഈ വർഷം 32% വരെ ഇടിഞ്ഞേക്കാം. ഇന്ത്യയിൽ വ്യവസായ രംഗത്ത് 60% പങ്കുവഹിക്കുന്ന 6 മുഖ്യ സംസ്ഥാനങ്ങൾ ഇപ്പോൾ റെഡ് സോണിലാണ്. കോവിഡിലെ പ്രധാന തിരിച്ചടി GDPയുടെ 60% പങ്കുവഹിക്കുന്ന സ്വകാര്യ ഉപഭോഗം 60% ഇടിഞ്ഞതാണ്. നിക്ഷേപങ്ങൾ 36% കുറഞ്ഞു. മാർച്ചിൽ വ്യവസായ വളർച്ച 17% മാനുഫാക്ചറിംഗ് വളർച്ച 21% കുറഞ്ഞു. മാനുഫാക്ചറിംഗ് ഇടപാട് ഏപ്രിലിൽ 27.4%ത്തിലേക്കും സർവീസസ് ഇടപാട് 5.4%ത്തിലേക്കും താഴ്ന്നു. ഇത് സർവകാല റെക്കോർഡ് തകർച്ചയാണ്. ഏപ്രിലിൽ കയറ്റുമതി വരുമാനം 60.3%, ഇറക്കുമതി 58.6% കൂപ്പുകുത്തി. 30 വർഷത്തെ ഏറ്റവും മോശം കണക്കാണിത്. അതേസമയം നേരിട്ടുള്ള വിദേശ നിക്ഷേപം മാർച്ചിൽ $80 കോടി നിന്ന് $290 കോടി ഉയർന്നു. ഡിമാൻഡ് ഇടിവും വിതരണങ്ങളിലെ തടസ്സവുമാണ് കോവിഡ് കാലത്ത് സാമ്പത്തിക ഇടപാടുകളെ വലയ്ക്കുന്നത്. ലോക്ഡൌണിൽ നാണയപ്പെരുപ്പം കണക്കാക്കുക പ്രയാസമാണ്. എന്നാൽ ഏപ്രിലിൽ 8.6%ത്തിലേക്ക് ഭക്ഷ്യവിലപ്പെരുപ്പം വർദ്ധിച്ചതായി കാണാം. കാർഷിക മേഖലയുടെ മികച്ച പ്രകടനം സമ്പദ് വളർച്ചയിന്മേൽ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ശക്തികാന്ത ദാസ് പറഞ്ഞു. പലിശ ഭാരം എത്ര കുറയും? ഭവന വായ്പയുടെ പലിശ കുറയുന്നത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. വായ്പ 30 ലക്ഷം രൂപ എന്നിരിക്കട്ടെ, കാലാവധി 20 വർഷവും, EMI 23,530 രൂപ, മൊത്തം പലിശ ബാധ്യത 26.47 ലക്ഷം രൂപ, മൊത്തം തിരിച്ചടവ് ബാധ്യത 56.47 ലക്ഷം രൂപ, പുതുക്കിയ പലിശ 6.75%, പുതിയ EMI 22,811 രൂപ, നേട്ടം 719 രൂപ, പുതിയ പലിശ ബാധ്യത 24.74 ലക്ഷം രൂപ, നേട്ടം 1,72,542 രൂപ, മൊത്തം തിരിച്ചടവ് ബാധ്യത 54.74 ലക്ഷം രൂപ. നിലവിലെ വായ്പയും പുതിയ വായ്പയും, എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക്, റിപ്പോ, ട്രഷറി ബിൽ എന്നിവ അധിഷ്ഠിതമായ അടിസ്ഥാന നിരക്കുള്ള വായ്പകളുടെ പലിശ റിപ്പോ നിരക്കിളവിന് അനുസരിച്ച് ഉടൻ കുറയും. MCLR ഇത് അടിസ്ഥാനമാക്കിയുള്ള വായ്പകളുടെ പലിശ ബാങ്കുകൾ തീരുമാനിച്ചാൽ മാത്രമേ കുറയൂ. BPLR ബേസ് റേറ്റ് എന്നുകൂടി പേരുള്ള ഇത് പഴയ മാനദണ്ഡമാണ്. ഇതുപ്രകാരം വായ്പയെടുത്തവർക്കും പലിശ കുറയണമെങ്കിൽ ബാങ്കുകൾ കനിയണം. ഉപഭോക്താക്കൾക്ക് ബാങ്കിൽ അപേക്ഷ നൽകി നിലവിലെ വായ്പ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിലേക്ക് മാറ്റാം. ഇത് പലിശ ബാധ്യത കുറയ്ക്കും. പുതിയ വായ്പകളുടെ പലിശ നിരക്ക് ഏറെ കുറവായിരിക്കും. പ്രത്യേകിച്ച് നിരവധി ഇളവുകളുള്ള വായ്പാ പദ്ധതികൾ ആത്മനിർഭർ പാക്കേജിലും ലഭ്യമായ സാഹചര്യത്തിൽ. റിവേഴ്സ് റിപ്പോ കുറഞ്ഞതിനാൽ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും ബാങ്കുകൾ കുറയ്ക്കും. SBI സ്ഥിര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന കൂടിയ പലിശ 6.5%. ഇത് ഇനിയും താഴും. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം മെയ് 15 വരെയുള്ള കണക്കു പ്രകാരം $48,700 കോടി. ഇന്ത്യയുടെ ഒരു വർഷത്തെ ഇറക്കുമതി ചെലവിന് തുല്യമാണിത്. 2020-21 ഇതുവരെ ശേഖരത്തിലെ വർധന $920 കോടി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 20.97 ലക്ഷം കോടി രൂപയുടെ ആത്മനിർഭർ പാക്കേജിൽ 8.01 ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിന്റെ ആശ്വാസ നടപടികളാണ്. ഇതിനു പുറമെയാണ് കൂടുതൽ പണലഭ്യത ഉറപ്പാക്കാൻ ഇന്നലെ റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്കുകൾ കുറച്ചത്. റിപ്പോ ഇളവിന്റെ നേട്ടം ആനുപാതികമായി ഉപഭോക്താക്കൾക്ക് അതിവേഗം ബാങ്കുകൾ കൈമാറി തുടങ്ങിയിട്ടുണ്ട്. 2019 ഫെബ്രുവരി മുതൽ 2020 മെയ് 15 വരെ MCLR ൽ ബാങ്കുകൾ കുറച്ചത് 0.90%. മാന്ദ്യത്തിൽ നിന്ന് അതിവേഗം കരകയറാനുള്ള ഇന്ത്യയുടെ കഴിവിൽ നാം വിശ്വസിക്കണമെന്നും ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് കഴിയുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു.